പാപത്തെക്കുറിച്ച് കുറ്റബോധമില്ലാത്ത അവസ്ഥയാണ് ഇന്ന് നാം എല്ലായിടത്തും പ്രത്യക്ഷത്തിൽ കാണുന്നത്. ഇത് അവിശ്വാസികളുടെ ഹൃദയത്തിലും ജീവിതത്തിലുമല്ല, വിശ്വാസികളുടെ ഹൃദയത്തിലും ജീവിതത്തിലുമാകുന്നു ഇല്ലാത്തത്.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
അല്പന്മാർക്ക് സ്ഥാനമാനം ലഭിച്ചാൽ, സമ്പത്ത് വർദ്ധിച്ചാൽ, സുഖസൌകര്യങ്ങൾ ഉണ്ടായാൽ തങ്ങൾക്കിഷ്ടമില്ലാത്ത മറ്റുള്ളവരെ നശിപ്പിക്കുവാൻ എന്തും ചെയ്യും കേട്ടോ. ഇവരെ മറ്റുള്ളവർ ബഹുമാനിക്കണമെന്ന് ഇവർ ചിന്തിക്കുന്നു. അങ്ങനെ ലഭിക്കാതെ വന്നാൽ ഏത് വളഞ്ഞ വഴിയിലൂടെയും അത് നേടുവാൻ വേണ്ടത് അവർ ചെയ്യും. പണ്ട് തങ്ങൾക്ക് കഴിയാതിരുന്നത് ഇപ്പോൾ നേടിയെടുക്കുവാൻ വില കുറഞ്ഞ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നാം പഠിച്ചുകൊണ്ടിരുന്നത്. പേർഷ്യൻ രാജധാനിയിലെ ഉയർന്ന സ്ഥാനം ലഭിച്ച ഹാമാൻ തന്റെ മുൻപിൽ കുമ്പിടാതിരുന്ന മോർദേക്കായിയെയും അവന്റെ ജാതിയെയും നശിപ്പിക്കുവാൻ വേണ്ടി രാജാവിനെ വശീകരിച്ചൊരു തീർപ്പുണ്ടാക്കിയെടുത്തു. രാജാവ് ഹാമാന് സകല അധികാരവും കൊടുത്തു. ഉണ്ടാക്കിയ തീർപ്പിന്മേൽ രാജമോതിരം വെച്ച് മുദ്രയും ചെയ്തു. എന്നാൽ രാജ്യം മുഴുവൻ കലങ്ങിപ്പോയി എന്ന് നാം കാണുന്നു. ഇന്ന് നാം എസ്തറിന്റെ പുസ്തകം 4-ാം അധ്യായമാണല്ലോ പഠിക്കുവാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായം. യഹൂദന്മാരെ ഒന്നടങ്കം കൊന്നൊടുക്കുവാനുള്ള കൽപ്പന ദേശമെല്ലാം അറിയിക്കുന്നതും അതിനോട് മോർദേക്കായി പ്രതികരിക്കുന്നതുമാണ് നാം ഈ അധ്യായത്തിൽ കാണുന്നത്. 4-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യങ്ങളിൽ ഇപ്രകാരം കാണുന്നു: സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മോർദേക്കായി വസ്ത്രം കീറി രട്ടുടുത്ത് വെണ്ണീർ വാരിയിട്ടും കൊണ്ട് പട്ടണത്തിന്റെ നടുവിൽ ചെന്ന് കയ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു. അവൻ രാജാവിന്റെ പടിവാതിലോളവും വന്നു. എന്നാൽ രട്ടുടുത്തും കൊണ്ട് ആർക്കും രാജാവിന്റെ പടിവാതിലിനകത്ത് കടന്നുകൂടായിരുന്നു. യഹൂദന്മാരെ നശിപ്പിക്കുവാനുള്ള രാജാവിന്റെ കൽപ്പന കേട്ടപ്പോൾ മോർദേക്കായി രട്ടുടുത്ത് വെണ്ണീർ വാരിയിട്ടും കൊണ്ട് കരഞ്ഞു. എന്തൊരു കാഴ്ചയില്ലേ! അവൻ ആ കൽപ്പന വിശ്വസിച്ചു. അത് മാറ്റിക്കൂടാത്തതാണെന്നവന് അറിയാമായിരുന്നു. ഞാൻ കണക്കുകൂട്ടുന്നത് ഈ പറഞ്ഞ സമയത്ത് ആ സാമ്രാജ്യത്തിൽ കുറഞ്ഞത് 15 ദശലക്ഷം ആളുകൾ ഉണ്ടായിരുന്നു എന്നത്രേ. ആവശ്യമില്ലാത്ത, ഒരു കാര്യവുമില്ലാത്ത ഭയങ്കരമായ മനുഷ്യക്കുരുതിയായേനേം ഈ പറഞ്ഞ സംഭവം. ഒരു ഉദ്യോഗസ്ഥൻ ഹാമാനെ കുമ്പിട്ടില്ല എന്ന കാരണത്താൽ ഒരു വർഗത്തെ മുഴുവൻ കൊന്നൊടുക്കുന്ന ക്രൂരത, ഇത് തികച്ചും സാത്താന്യമാണല്ലേ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഓർപ്പിച്ചത് അല്പന്മാർ അപകടകാരികളാകുന്നു എന്ന്. നാം സാധാരണ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വലിയ പ്രശ്നങ്ങളുടെ എല്ലാം പിൻപിൽ ഇതുപോലുള്ള എന്തെങ്കിലും ചെറിയ കാര്യമായിരിക്കും ഉണ്ടാകാറുള്ളത്. 2 കുട്ടികൾ തമ്മിലുള്ള വഴക്ക് ഒരു സമൂഹത്തെ മുഴുവൻ തമ്മിൽ തല്ലിക്കുന്നില്ലേ? 2 സ്ത്രീകൾ തമ്മിലുള്ള സൌന്ദര്യ പിണക്കം ഒരു സഭയെ 2 ഭിന്നിപ്പിക്കുന്നു. തുടർന്ന് നാം കാണുന്നത് ഇവിടെ ഹാമാന്റെ അസൂയ ലക്ഷക്കണക്കിന് യഹൂദന്മാരെ, അതും നിരപരാധികളെ കൊന്നെടുക്കുവാൻ കാരണമാകുന്നതാകുന്നു. 3-ാം വാക്യത്തിൽ നാം കാണുന്നത് രാജാവിന്റെ കൽപ്പനയും തീർപ്പും ചെന്ന ഓരോ സംസ്ഥാനത്തും യഹൂദന്മാരുടെ ഇടയിൽ മഹാദുഃഖവും ഉപവാസവും കരച്ചിലും വിലാപവും ഉണ്ടായി. പലരും രട്ടെടുത്ത് വെണ്ണീറ്റിൽ കിടന്നു. പ്രാർത്ഥനയ്ക്കായുള്ള ആഹ്വാനം എങ്ങും കാണുന്നില്ല എന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? എസ്രായും നെഹമ്യാവും പ്രതിസന്ധിയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. എന്നാൽ ഈ ജനം ദൈവഹിതത്തിന് വെളിയിലാണ്. യെശയ്യാവിനാൽ പ്രവചിക്കപ്പെട്ട കാര്യം കോരെശ് രാജാവിന്റെ കൽപ്പനയാൽ നിവർത്തിക്കപ്പെട്ടു. അതിൻപ്രകാരമുള്ള യഹൂദന്മാർക്ക് സ്വന്തം ദേശത്തേക്ക് പോകുവാൻ സ്വാതന്ത്ര്യം ലഭിച്ചു. എങ്കിലും അവരിൽ ഭൂരിപക്ഷവും അന്യദേശത്ത് പാർക്കുവാൻ തീരുമാനിച്ചു. അവർ ദൈവഹിതത്തിന്റെ വെളിയിലാണ്. ഫലമോ, ഈ പ്രതിസന്ധിയിലും അവർ ഇപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ആരും ആഹ്വാനം ചെയ്യുന്നില്ല. എന്നാൽ അവർ ബാക്കിയുള്ള ആചാരങ്ങളിലൂടെയെല്ലാം പോകുന്നുണ്ട്. അതായത് ഉപവാസം, രട്ടുടുക്കുക, വെണ്ണീർ വാരിയിടുക, വലിയ വിലാപം, പ്രാർത്ഥനയൊഴിച്ച് എല്ലാ ആചാരങ്ങളും നടക്കുന്നു. അഹശ്വരേശിൽ നിന്നും കൊടുത്തയച്ച തീർപ്പ് അവർ വിശ്വസിച്ചു. അത് മേദ്യരുടെയും പാർസിയരുടെയും നിയമമായിരുന്നു. ഈ ചരിത്ര പുസ്തകത്തിൽ നിന്നും ദാനിയേലിന്റെ പുസ്തകത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ഈ തീർപ്പ് ഒരു വിധത്തിലും മാറ്റുവാനോ അഴിക്കുവാനോ സാധ്യമല്ല എന്നത്രേ. അഹശ്വരേശ് തന്നെ വസ്തിയെ സംബന്ധിക്കുന്ന തീർപ്പ് കൽപ്പിച്ചു കഴിഞ്ഞിട്ട് അത് നീക്കുവാൻ നിർവാഹമില്ലാതെ വലഞ്ഞത് നാം കണ്ടതാണല്ലോ. അങ്ങനെ യഹൂദന്മാരെ കൊന്നെടുക്കുവാനുള്ള ഈ കൽപ്പന ദേശത്തെല്ലാടവും വന്നു കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ അത് വിശ്വസിക്കുകയും അവർ രട്ടിലും വെണ്ണീരിലും ഇരുന്ന് വിലപിക്കുകയും ചെയ്യുന്നു. പാപത്തെക്കുറിച്ച് കുറ്റബോധം ഇല്ലാത്ത അവസ്ഥയാണ് ഇന്ന് നാം എല്ലായിടത്തും പ്രത്യക്ഷത്തിൽ കാണുന്നത്. ഇത് അവിശ്വാസികളുടെ ഹൃദയത്തിലും ജീവിതത്തിലുമല്ല, വിശ്വാസികളുടെ ഹൃദയത്തിലും ജീവിതത്തിലുമാകുന്നു ഇല്ലാത്തത്. ഇതിന്റെ ഉത്തരവാദിത്വം സഭയ്ക്ക് തന്നെയാണുള്ളത്. സാധാരണ വിശ്വാസികൾ പറയുന്നത്, അതെ, ഞാൻ ക്രിസ്തുവിനെ ആശ്രയിക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നു. എന്നാൽ അവന്റെ ജീവിതത്തിൽ പാപത്തെക്കുറിച്ചുള്ള ഒരു യഥാർത്ഥ ബോധം കാണുവാൻ കഴിയില്ല. അത് ഇന്നത്തെ സഭാജീവിതത്തിൽ കാണുന്നില്ല. ആരാധനകളിൽ അനുതാപത്തിന്റെ പ്രാർത്ഥന ആർക്കാണ്ടുവേണ്ടി ചൊല്ലുന്നതല്ലാതെ ആർക്കാണ് അനുതാപമുള്ളത്? ഒരു പാപി അത് രക്ഷിക്കപ്പെട്ടതായാലും അല്ലെങ്കിലും ശരി, ദൈവത്തോട് കരുണയ്ക്കായി നിലവിളിക്കുന്നത് താങ്കൾ ഒടുവിലായി കേട്ടത് എന്നാണ് സുഹൃത്തെ. പാപബോധം ഉണ്ടായിട്ട് നിലവിളിക്കുന്നവരെ താങ്കൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? പല യോഗങ്ങളിലും അനേകർ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് മുൻപോട്ട് വരുന്നു. എന്നാൽ ജനങ്ങളുടെ ജീവിതത്തിൽ പാപത്തെക്കുറിച്ച് കരയുന്നത് കാണുവാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവൻ അങ്ങനെ തന്നെ ചെയ്യുമെന്ന് ജനം വിശ്വസിക്കുന്നില്ല. ഓ, ഒടുവിൽ അവൻ എല്ലാവരെയും അങ്ങ് അകത്ത് കയറ്റുമെന്നേ. ക്രിസ്തുവിങ്കലേക്ക് തിരിയാതെ പാപത്തിൽ തുടരുന്നവരുടെ മേൽ ദൈവം തന്റെ ന്യായവിധി അയക്കുമെന്നുള്ള ദൈവവചനം ഈ പറഞ്ഞവർ വിശ്വസിക്കുന്നില്ല. അവർ അതിനെ ലാഘവ ബുദ്ധിയോട് കണ്ട് തള്ളിക്കളയുന്നു. രാജാവിന്റെ കൽപ്പനയുടെ ഗൌരവം മോർദേക്കായി അറിഞ്ഞു. അവൻ അത് വിശ്വസിച്ചു. അവൻ തന്റെ വസ്ത്രം കീറുകയും രട്ടുടുത്ത് വെണ്ണീർ വാരി തലയിലിട്ട് പട്ടണത്തിൽ ചെന്നു. അവൻ ഒരു ഭ്രാന്തനെപ്പോലെ പട്ടണത്തിന്റെ മധ്യത്തിൽ നിന്ന് കൈപ്പോടെ കരഞ്ഞു. രാജ്യത്തെമ്പാടുമുള്ള യഹൂദന്മാർ വിലപിക്കുകയും ഉപവസിക്കുകയും കരയുകയും മുറയിടുകയും ചെയ്തു. അവരെല്ലാം ഈ പറഞ്ഞ തീർപ്പിന്റെ ഗൌരവം മനസ്സിലാക്കി. നാലാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിൽ നാം കാണുന്നത്, എസ്തേറിന്റെ ബാല്യക്കാരത്തികളും ഷണ്ണന്മാരും വന്ന് അത് രാജ്ഞി അറിയിച്ചപ്പോൾ അവൾ അത്യന്തം വ്യസനിച്ചു. മോർദേക്കായയുടെ രട്ട് നീക്കി അവനെ ഉടുപ്പിക്കേണ്ടതിന് അവന് വസ്ത്രം കൊടുത്തയച്ചു. എന്നാൽ അവൻ വാങ്ങിയില്ല. ഒരു രാജ്ഞി എന്ന നിലയിൽ എസ്തേർ തികച്ചും സുരക്ഷിതയാകുന്നു എന്നവൾ ചിന്തിക്കുന്നു. എന്നാൽ തന്റെ വളർത്തപ്പനായ മോർദേക്കായുടെ ഈ പെരുമാറ്റത്തിൽ അവൾ ആകെ മുഷിഞ്ഞു. അയാൾ ഒരു ഭ്രാന്തനെപ്പോലെ പട്ടണത്തിലൂടെ നിലവിളിച്ചും കരഞ്ഞും ഞരങ്ങിയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അതുകൊണ്ട് അവൾ ചെയ്തതെന്താണ്? അവൾ അതിമനോഹരമായ ഒരു പുതിയ സൂട്ട് അവനുവേണ്ടി കൊടുത്തയക്കുന്നു. അത് വളരെ വിലപിടിപ്പുള്ളതാണ്, കാണാൻ ഭംഗിയുള്ളതാണ്. രാജ്ഞി കൊടുക്കുന്നതല്ലേ, അപ്പോൾ വിലപിടിപ്പുള്ളത് തന്നെയായിരിക്കും. അതിന്റെ നിറങ്ങൾ അതിമനോഹരമായിരുന്നിരിക്കും. എന്നാൽ ഈ മനോഹരമായ നിറങ്ങളോ പുതുമയുള്ള വസ്ത്രങ്ങളോ രാജാവിന്റെ കൽപ്പന മാറ്റില്ല. മോർദേക്കായി ഈ പറഞ്ഞ വസ്ത്രം വാങ്ങില്ല. വസ്ത്രം മാറിയത് കൊണ്ട് പ്രശ്നം തീരുന്നില്ലല്ലോ. ഇവിടെ നമുക്കൊരു പാഠമുണ്ട്. മനുഷ്യൻ ദൈവമുൻപാകെ ഒരു കുറ്റക്കാരനായ പാപിയാകുന്നു എന്ന വസ്തുത മതത്തിന്റെ പുറഞ്ചട്ട ഇട്ടതുകൊണ്ട് മാറില്ല. മതത്തിന്റെ പിൻബലത്തിൽ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. പാപത്തിന്റെ ശമ്പളം മരണമാകുന്നു എന്ന വസ്തുതയെ തിരുത്തുവാൻ മതത്തിന് കഴിയില്ല. മതം എത്ര ആകർഷണീയമായിരുന്നാലും പാപത്തിന് പരിഹാരമാകില്ല. മനുഷ്യർ പല വിധത്തിൽ പാപത്തെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ചിലർ ആഡംബരപൂർവമായ വസ്ത്രത്തിന്റെ മാർഗം ശ്രമിക്കുന്നു. മനുഷ്യനൊരു പാപിയാകുന്നു എന്ന് വിശ്വസിക്കുവാൻ അവൻ വിസമ്മതിക്കുന്നു. പാപമെന്ന യാഥാർത്ഥ്യത്തെ തങ്ങളിൽ നിന്നും മറയ്ക്കുന്ന ഏതൊരു വസ്ത്രത്തിനും അവർ കൈനീട്ടുന്നു. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ ഒരു നേതാവ് പറഞ്ഞു, മനുഷ്യൻ പാപിയാകുന്നു എന്ന് പറയുന്നതാണ് പാപമെന്ന്. മറ്റു ചിലർ നവീകരണം എന്ന ആഡംബരപൂർവമായ വസ്ത്രം ധരിക്കുന്നു. അവർ പറയുന്നത് പാപമെന്നാൽ ചെറിയ ഒരു അബദ്ധം മാത്രമാണ് എന്നിട്ട് അവർ അതിനെ മൂടിവെക്കുവാൻ ശ്രമിക്കും. അവർ ചിന്തിക്കുന്നത് പാപത്തെ നവീകരിക്കുവാൻ സാധിക്കുമെന്നത്രേ. അതിന് പുതിയൊരു പേരും വിധവുമൊക്കെ കൊടുത്താൽ പിന്നെ പ്രശ്നമൊന്നുമില്ല എന്ന ചിന്ത. വീര്യം കുറഞ്ഞ പ്രകൃതിയോടുകൂടിയ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് വീര്യമൊട്ടുമില്ലാത്ത മനുഷ്യരുടെ ഉള്ള വീര്യം കൂടി ഇല്ലാതാക്കുവാൻ പ്രചോദിപ്പിക്കുന്നതാണ് ആധുനിക പ്രസംഗപീഠങ്ങൾ എന്നാരോ പറഞ്ഞത് അർത്ഥമില്ലാത്തതായി തള്ളിക്കളയുക സാധ്യമല്ല. ലോകം സഭയെ ഗണ്യമാക്കാതെ കടന്നുപോകുന്നതിൽ അത്ഭുതപ്പെടുവാൻ ഒന്നുമില്ല കേട്ടോ. ഒരു നവീകരണമല്ല നമുക്ക് ആവശ്യം, പിന്നെയോ നാം വീണ്ടും ജനിക്കണം. ഒരു മാനസാന്തരമല്ല ആവശ്യം, രക്ഷിക്കപ്പെടണം, പുതുതായി ജനിക്കണം. അതാണ് ഇന്ന് ആവശ്യം. യഹൂദന്മാരുടെ ഒരു പ്രമാണിയും ഉപദേഷ്ടാവുമായിരുന്ന നിക്കോദിമോസിനോട് യേശു പറഞ്ഞു, നീ പുതുതായി ജനിക്കണം എന്ന്. നമുക്കൊരു പുതിയ സ്വഭാവം ആവശ്യമാണ്. കാരണം നമുക്കുള്ളതൊരു പാപ സ്വഭാവമാണ്. ആ പാപ സ്വഭാവം ഒരു വിധത്തിലും സ്വർഗത്തിൽ പ്രവേശിക്കില്ല സുഹൃത്തെ. താങ്കൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുത്തേക്ക് വന്ന് അവനെ ആശ്രയിക്കണം. അവൻ താങ്കൾക്കായി ക്രൂശിൽ മരിച്ചു. അവിടുന്ന് താങ്കളുടെ സ്ഥാനം എടുക്കുകയും താങ്കളുടെ പാപത്തിന്റെ പിഴ അടയ്ക്കുകയും ചെയ്തു കഴിഞ്ഞു. താങ്കൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, താങ്കൾക്കായി ചെയ്ത കാര്യത്തെ അംഗീകരിക്കുക. താങ്കൾ സ്വർഗത്തിലേക്ക് പോകുമെങ്കിൽ അത് ഒറ്റയൊരു കാരണത്താലായിരിക്കും. അതായത് താങ്കൾക്കു വേണ്ടി മരിച്ചവനിൽ താങ്കൾ വിശ്വസിച്ചു എന്ന ഒരേ ഒരു കാരണം. ആളുകൾ ധരിക്കുന്ന ആഡംബരപൂർവമായ വേറൊരു വസ്ത്രമുണ്ട്, അത് വിദ്യാഭ്യാസമാകുന്നു. അവർ പറയുന്നത് പാപമെന്നാൽ സ്വാർത്ഥതയാകുന്നു എന്നത്രേ. അതിനുള്ള ഒരേ ഒരു പരിഹാരം, ജനങ്ങളെ പഠിപ്പിക്കൂ, വിദ്യാസമ്പന്നരാക്കൂ, പിന്നെ അവർ സ്വാർത്ഥമതികളായിരിക്കുകയില്ല എന്ന്. ഇത് വാസ്തവമാണോ സുഹൃത്തെ? എന്നെ ശ്രദ്ധിക്കുന്ന താങ്കൾ തന്നെ അതിന് മറുപടി പറഞ്ഞാൽ, ഏറ്റവും അധികം അഴിമതി ഇന്ന് കാണിക്കുന്നത് തലപ്പത്തിരിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ സംഗതി പിന്നെ വിശദീകരിക്കേണ്ടതില്ലല്ലോ. സ്വന്തം കാര്യം സാധിക്കുവാൻ രാജ്യത്തെപ്പോലും ഒറ്റിക്കൊടുക്കുന്ന ശാസ്ത്രജ്ഞന്മാരെക്കുറിച്ച് പോലും നാം കേൾക്കാറുണ്ട്. സുഹൃത്തെ, ലോകം പറയുന്നത് പാപം രസമാകുന്നു എന്നത്രേ. ഞാൻ പറയട്ടെ, നമുക്കൊരു പുതിയ വസ്ത്രം ആവശ്യമാണ്. താങ്കൾക്ക് ആവശ്യം ക്രിസ്തുവിന്റെ നീതി എന്ന വസ്ത്രമാണ്. ദൈവം മുൻപാകെ നിൽക്കുവാൻ താങ്കളെ പ്രാപ്തനാക്കുന്നത് ആ ഒരൊറ്റ കാര്യമാണ്. അഞ്ചാം വാക്യത്തിലേക്ക് വന്നാട്ടെ, അവിടെ നാം കാണുന്നത് നാലാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യം. അപ്പോൾ എസ്തേർ തന്റെ ശുശ്രൂഷയ്ക്ക് രാജാവാക്കിയിരുന്ന ഷണ്ണന്മാരിൽ ഒരുത്തനായ ഹഥാക്കിനെ വിളിച്ചു. അത് എന്തെന്നും അതിന്റെ കാരണം എന്തെന്നും അറിയേണ്ടതിന് മൊർദെക്കായിയുടെ അടുക്കൽ പോയി വരുവാൻ അവന് കൽപ്പന കൊടുത്തു. എസ്തേറിന് എന്തെങ്കിലും ഒരു ഉത്തരം വേണം. മൊർദെക്കായി ഇരട്ടുടുക്കുകയും വെണ്ണീർ വാരിയിടുകയും ചെയ്തതിന്റെ കാരണം എന്താകുന്നു എന്ന് അവൾക്കറിയണം. ആറാം വാക്യം. അങ്ങനെ ഹഥാക്ക് രാജാവിന്റെ പടിവാതിലിന് മുൻപിൽ പട്ടണത്തിന്റെ വിശാല സ്ഥലത്ത് മൊർദെക്കായിയുടെ അടുക്കൽ ചെന്നു. രാജ്ഞി എന്ന സ്ഥാനമുള്ളതിനാൽ അവൾ തന്നെ അവന്റെ അടുക്കൽ ചെല്ലുവാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് അവൾ ഒരു ദൂതനെ അയക്കുന്നു. ഏഴ് മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് മൊർദെക്കായി തനിക്ക് സംഭവിച്ചതൊക്കെ യഹൂദന്മാരെ നശിപ്പിക്കത്തക്കവണ്ണം ഹാമാൻ രാജഭണ്ണാരത്തിലേക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ദ്രവ്യസംഖ്യയും അവനോട് അറിയിച്ചു. അവരെ നശിപ്പിക്കേണ്ടതിന് ശൂശനിൽ പരസ്യമാക്കിയിരുന്ന തീർപ്പിന്റെ പകർപ്പ് അവൻ അവന്റെ കയ്യിൽ കൊടുത്തു. ഇത് എസ്തേറിനെ കാണിച്ച് വിവരം അറിയിപ്പാനും അവൾ രാജസന്നിധിയിൽ ചെന്ന് തന്റെ ജനത്തിനു വേണ്ടി അപേക്ഷയും യാചനയും കഴിക്കേണ്ടതിന് അവളോട് ആജ്ഞാപിപ്പാനും പറഞ്ഞു. അങ്ങനെ ഹഥാക്ക് ചെന്ന് മൊർദെക്കായിയുടെ വാക്ക് എസ്തേറിനെ അറിയിച്ചു. മൊർദെക്കായി എസ്തേറിന്റെ അടുത്തേക്ക് ഒരു ദൂത് പറഞ്ഞുവിട്ടു. അതിപ്രകാരമായിരുന്നു: ഞാൻ രട്ടിലും വെണ്ണീറിലും ആയിരിക്കുന്നതിന്റെ കാരണം നീയും ഞാനും ഉൾപ്പെടെ നമ്മുടെ ആളുകളെല്ലാം ഭയാനകമായി മരണത്തെ അഭിമുഖീകരിക്കുവാൻ പോകുന്നു എന്ന് രാജകൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു. എന്നിട്ട് അവൻ ആ ദൂതന്റെ കൈവശം ഈ തീർപ്പിന്റെ ഒരു പകർപ്പും കൊടുത്തുവിട്ടു. അങ്ങനെ വരുമ്പോൾ എസ്തേറിന് തന്നെ അത് വായിച്ചു മനസ്സിലാക്കാമല്ലോ. മനുഷ്യൻ ഒരു പാപിയാകുന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല എന്ന് പറയുന്നവർ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എന്താകുന്നു എന്ന് ഒന്ന് വായിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. അത് എല്ലാം കറുപ്പിലും വെളുപ്പിലും വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അവർ സ്വയം അത് വായിക്കുമ്പോൾ നാം പാപികളാണെന്നും ദൈവിക ശിക്ഷയ്ക്ക് യോഗ്യരാണെന്നും എഴുതിയിരിക്കുന്നത് കാണും. അതെ, വധശിക്ഷയ്ക്ക് തന്നെ നാം യോഗ്യരാണ്. പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്നുള്ളത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത പ്രമാണമാകുന്നു. അങ്ങനെ മൊർദെക്കായിയുടെ ദൂതും രാജകൽപ്പനയുടെ ഒരു പകർപ്പുമായി എസ്തേറിന്റെ ദൂതൻ അവളുടെ അടുത്തേക്ക് മടങ്ങിവന്നു. നാലാം അധ്യായത്തിന്റെ പത്താം വാക്യത്തിൽ നാം കാണുന്നത് എസ്തേർ മൊർദെക്കായിയോട് ചെന്നു പറവാൻ ഹഥാക്കിന് കൽപ്പന കൊടുത്തതെന്തെന്നാൽ, എസ്തേർ മൊർദെക്കായിയുടെ ദൂത് കേൾക്കുകയും അവൻ കൊടുത്തയച്ച രാജകൽപ്പനയുടെ പകർപ്പ് വായിക്കുകയും ചെയ്തതിനു ശേഷം വേറൊരു ദൂത് മൊർദെക്കായിയോട് അറിയിക്കുവാൻ പറഞ്ഞുവിടുന്നു. പതിനൊന്നാം വാക്യം. യാതൊരു പുരുഷനോ സ്ത്രീയോ വിളിക്കപ്പെടാതെ രാജാവിന്റെ അടുക്കൽ അകത്തെ പ്രാകാരത്തിൽ ചെന്നുവെങ്കിൽ ജീവനോടിരിക്കത്തക്കവണ്ണം രാജാവ് പൊൻചെങ്കോൽ അയാളുടെ നേരെ നീട്ടാഞ്ഞാൽ അയാളെ കൊല്ലേണമെന്ന് ഒരു നിയമമുള്ള പ്രകാരം രാജാവിന്റെ സകല ഭൃത്യന്മാരും രാജാവിന്റെ സംസ്ഥാനങ്ങളിലെ ജനവും അറിയുന്നു. എന്നാൽ എന്നെ ഈ 30 ദിവസത്തിനകത്ത് രാജാവിന്റെ അടുക്കൽ ചെല്ലുവാൻ വിളിച്ചിട്ടില്ല. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, അയ്യോ, ഞാനീ കേൾക്കുന്നത് എത്ര പരിതാപകരമായ ഒരു കാര്യമാണ്! ഇതിങ്ങനെ സംഭവിക്കരുതായിരുന്നു. ശേ, ഞാൻ ഇതിനെക്കുറിച്ച് നേരത്തെ അറിഞ്ഞിരുന്നില്ലല്ലോ. എന്തൊരു കഷ്ടമാണെന്നോർത്തോനെ. അതിനോട് ചേർത്ത് അവൾ പറഞ്ഞത്, എനിക്കിപ്പോൾ എന്തെങ്കിലും ചെയ്യുവാൻ ഒക്കുമോ എന്ന് തോന്നുന്നില്ല. എന്നെ ഈ 30 ദിവസത്തിനകത്ത് രാജാവിന്റെ അടുക്കൽ ചെല്ലുവാൻ വിളിച്ചിട്ടില്ല. എന്നോടുള്ള അവന്റെ ഇപ്പോഴത്തെ മനോഭാവം എനിക്കൊട്ട് അറിയത്തുമില്ല. ഈ കാര്യത്തിൽ നിയമം എന്താണെന്ന് അങ്ങേക്കറിയാമോ? ആ കാലത്തെ എല്ലാ രാജ്യങ്ങളിലും കണ്ടുവന്നിരുന്ന ഈ നിയമം, രാജാവിന്റെ മുൻകൂട്ടിയുള്ള അനുമതിയില്ലാതെ ആരെങ്കിലും രാജസന്നിധിയിലേക്ക് കയറി ചെന്നാൽ, രാജാവ് തന്റെ പൊൻചെങ്കോൽ ആ വ്യക്തിക്ക് നേരെ നീട്ടാതിരുന്നാൽ അപ്പോൾ തന്നെ ആ വ്യക്തിയെ കൊല്ലും എന്നുള്ളതായിരുന്നു. വിളിക്കപ്പെടാതെ അഹശ്വരേശന്റെ സന്നിധിയിലേക്ക് കയറി ചെന്നാൽ ഈ രാജ്ഞിയെയും കൊല്ലുവാൻ രാജാവ് മടിക്കില്ല. കാരണം അവന്റെ മുൻകോപം വളരെയേറെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എടുത്ത കൈക്ക് എന്തും ചെയ്യുന്ന പ്രകൃതം. അതുകൊണ്ട് അവൾ മൊർദെഖായിക്ക് ദൂത് പറഞ്ഞയച്ചു, ഞാൻ പോയെന്നാൽ അതെന്റെ മരണത്തിലേക്കുള്ള കാൽവയ്പാകാവുന്നതാണ്. എത്ര ന്യായമായ ഒരു കാര്യം! ആരാണ് ഇത്ര സുരക്ഷിതമായ ഒരു സ്ഥാനത്തിരുന്നുകൊണ്ട് ഇങ്ങനൊരു ബുദ്ധിമോശം കാണിക്കുന്നത്? നാമൊക്കെ ആയിരുന്നെങ്കിൽ ഭക്തി നിർഭരമായ കുറെ നല്ല വാക്കുകളും കൂടി പറഞ്ഞേനെ. ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം, ദൈവം നോക്കിക്കൊള്ളും, അവൻ കൈവിടില്ല. അങ്ങനെ അനേകം സ്വാന്തന വാക്കുകളല്ലാതെ എന്ത് ചെയ്യുമില്ലേ? 12 വാക്യം നോക്കിക്കാട്ടെ. അവർ എസ്തേറിന്റെ വാക്ക് മൊർദെഖായിയോട് അറിയിച്ചു. അപ്പോൾ മൊർദെഖായി അവളോട് പറയുവാൻ പറഞ്ഞയച്ച ഈ പ്രശസ്തമായ വാക്കുകൾ ശ്രദ്ധിച്ചാലും, 13ഉം 14ഉം വാക്യങ്ങൾ, മൊർദെഖായി എസ്തേറിനോട് മറുപടി പറവാൻ കൽപ്പിച്ചത്, നീ ഈ രാജധാനിയിലിരിക്കിയാൽ എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെട്ടുകൊള്ളാമെന്ന് നീ വിചാരിക്കണ്ട. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്തുനിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചുപോകും. ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്? ആർക്കറിയാം! അതല്പം ക്രൂരമായി പോയില്ലേ? ഇത്ര നല്ലൊരു ഉപാധി പറഞ്ഞപ്പോൾ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? സാഹചര്യം അറിയാതാണോ മൊർദെഖായി സംസാരിക്കുന്നത്? അവന്റെ അസൂയയാണെന്ന് പോലും വ്യാഖ്യാനിക്കുന്നവർ കണ്ടെന്ന് വന്നേക്കാം. അവിടെ വേറൊരു രാജ്ഞി ഉണ്ടായിരുന്നെന്നും ഒരു തീർപ്പ് അവളെ സ്ഥാനഭ്രഷ്ടയാക്കിയെന്നുമുള്ള കാര്യം നാം മറക്കരുത്. എസ്തേർ ഒരുപക്ഷെ ആ സംഭവത്തിൽ നിന്നും ഒരു മുന്നറിയിപ്പ് എടുക്കുകയായിരിക്കും. എന്നാൽ ഈ തീർപ്പ് അവളെ സംരക്ഷിക്കുമെന്ന് അവൾ വിചാരിച്ചാൽ അവൾക്ക് തെറ്റി. തീർപ്പ് എല്ലാ യഹൂദന്മാരെയും കൊല്ലണമെന്നത്രേ. അവളൊരു യഹൂദ സ്ത്രീയാണ്, അതുകൊണ്ട് അത് അവളെയും ബാധിക്കും. മൊർദെഖായി അത് ശരിക്കും പറയുന്നു. നീ രാജ്ഞിയാകുന്നു എന്ന കാരണത്തിൽ നിന്നെ കൊല്ലാതിരിക്കുമെന്ന് നീ ചിന്തിക്കരുത്. കാരണം ഇത് രാജ്യത്തെ സകല യഹൂദന്മാരെയും ബാധിക്കുന്ന പ്രശ്നമാണ്. ഇത് രാജ്ഞിയെയും ബാധിക്കും. എസ്തേർ ഒരു യഹൂദ സ്ത്രീ ആയിരുന്നെന്ന് അഹശ്വരേശ് അറിഞ്ഞിരുന്നില്ല എന്ന് നാം പിന്നീട് കാണുന്നതാണ്. മൊർദെഖായി വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ല. അവൻ ഇവിടെ പ്രവർത്തിക്കുവാൻ തന്നെ ഒരുങ്ങിയിരിക്കുകയാണ്. തുടർന്ന് അവൻ പറഞ്ഞത്, എസ്തേർ ഇപ്പോഴത്തെ അവസ്ഥയിൽ സ്വന്തം സുരക്ഷിതത്വം നോക്കി മാത്രം കഴിഞ്ഞാൽ യഹൂദന്മാർക്ക് രക്ഷ മറ്റെവിടെ നിന്നെങ്കിലും വരും. ഇനിയും ഒരു ദിവസം മൊർദെഖായിയെ കാണുമ്പോൾ അന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിക്കണമെന്നുണ്ട്. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ദൈവത്തിങ്കൽ നിന്നല്ലാതെ മറ്റേത് സ്ഥലത്ത് നിന്ന് അവർക്ക് രക്ഷ വരുമെന്നാണ് അവൻ പറയുന്നത്. അവർക്കൊക്കെയുള്ള ആശ്രയസ്ഥാനം ദൈവം മാത്രമാണ്. മൊർദെഖായിയുടെ മനസ്സിൽ അതായിരുന്നു എന്നെനിക്കുറപ്പുണ്ട്. ദൈവം വേറൊരു ദിശയിലൂടെ പ്രവർത്തിക്കും. ദൈവം അബ്രഹാമിനോട് ചെയ്തിട്ടുള്ള വാഗ്ദത്തങ്ങൾ മൊർദെഖായിക്ക് അറിയാമായിരിക്കും. അതായിരിക്കും ഇങ്ങനെ ഉറപ്പായി പറയുന്നത്. വേറെ വഴിയൊന്നും ചിന്തിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. അങ്ങനെ മൊർദെഖായി എസ്തേറിനെ വെല്ലുവിളിച്ചു. അഹശ്വരേശ് ഒരു ലോകശക്തിയെ ഭരിക്കുന്ന വ്യക്തിയായിരുന്നു. വിടുതൽ വടക്കുനിന്നോ കിഴക്കുനിന്നോ തെക്കുനിന്നോ പടിഞ്ഞാറ് നിന്നോ എവിടെ നിന്ന് വരുമെന്നാണ് ഈ പറയുന്നത്. അവളെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരാൾ ഭൂമിക്ക് മുകളിൽ അന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മൊർദെഖായി എസ്തേറിനോട് പറഞ്ഞു, ഇതുപോലൊരു സാഹചര്യത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്? ആർക്കറിയാം! ദൈവകരം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു എന്നും എസ്തർ ഒരു പ്രത്യേക ഉദ്ദേശത്തിനായിട്ടാണ് സിംഹാസനത്തിൽ വന്നിരിക്കുന്നതെന്നും മൊർദെക്കായി ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഇതുവരെ അവൻ അതേക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ലായിരിക്കും. ദൈവം തന്റെ കരുതലിനാൽ ഇപ്പോൾ രാജ്യത്തിന്റെ കാര്യങ്ങളിൽ ഇടപെടുവാൻ ആരംഭിക്കുന്നത് നാം കാണുന്നു. എസ്തർ യാദൃച്ഛികമായി ഒരു സൌന്ദര്യ മത്സരത്തിൽ വിജയിച്ചതല്ല എന്നത് വ്യക്തമാണ്. യാദൃച്ഛികമായി രാജ്ഞിയായി തീർന്നവളല്ല എസ്തർ. വളരെ ഉറപ്പായ ഒരു ഉദ്ദേശത്തോടെ ആകുന്നു ഇതുവരെ ഇതെല്ലാം സംഭവിച്ചത്. ദൈവം ഇതെല്ലാം ആദ്യം മുതൽക്കേ ക്രമീകരിക്കുകയായിരുന്നു. അവൻ ഈ സംഭവത്തിനായി തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് വരുന്നതെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അത്ര സുഹൃത്തെ നമുക്കവനെ വിശ്വസിക്കാവുന്നത്. നാം നമ്മുടെ കരങ്ങൾ അവിടുത്തെ കരങ്ങളിൽ വയ്ക്കുമ്പോൾ നമ്മെ പിടിക്കുവാനുള്ള ശക്തി കർത്താവിനുണ്ട്. നാളെ, അടുത്ത മാസം, അടുത്ത വർഷം എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് അവന് വ്യക്തമായി അറിയാം. അവൻ നമുക്കായി കരുതുന്നവനാകുന്നു. നാം ചെയ്യേണ്ട ഒരേ ഒരു കാര്യം അവനെ വിശ്വസിക്കുകയാണ്, അവനിൽ ആശ്രയമർപ്പിക്കുകയാണ്. എന്റെ ചിന്തയിൽ മൊർദെക്കായി ഇപ്പോൾ ഒരു ശ്രേഷ്ഠനായ മനുഷ്യനായി തീരുകയാണ്. താൻ ദൈവത്തിനായി ഒരു നിലപാട് സ്വീകരിക്കുകയാണെന്നവൻ വെളിപ്പെടുത്തുന്നു. ദൈവത്തിനായി മരിക്കുവാനും അവൻ തയ്യാറാണ്. ഇപ്പോൾ എസ്തേറിനെ ശ്രദ്ധിച്ചാലും അവൾ എല്ലാവിധത്തിലും ഒരു രാജ്ഞിയാണ്, അതിനൊരു സംശയവുമില്ല. മൊർദെക്കായിയുടെ ഈ കർക്കശമായ നിലപാടിനോട് അതുപോലെ തന്നെ എസ്തേറിനും വേണമായിരുന്നെങ്കിൽ പ്രതികരിക്കാമായിരുന്നു. കാരണം അവളുടെ കാര്യം ന്യായമായത് തന്നെയായിരുന്നു. ജീവനോട് മടങ്ങി വരുവാൻ സാധ്യത വളരെ കുറവുള്ള ഒരു സാഹചര്യത്തിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ബുദ്ധിമോശമായ ഒന്നാകുന്നു അത്. എന്നാൽ മൊർദെക്കായി ഒട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലായിരുന്നു. എസ്തേറിന്റെ ഈ ഉപാധി വെച്ച് നോക്കുമ്പോൾ ദൈവീക കാര്യത്തിൽ നാം പറയാറുള്ള ഉപാധികൾ എത്ര നിസാരമാണ്. എന്നാൽ സുഹൃത്തെ ശ്രദ്ധിക്കൂ, ദൈവീക കാര്യത്തിൽ ഒരു ഉപാധിയും വിലപ്പോവില്ല. യേശുക്രിസ്തുവിന്റെ നിലപാടും അതായിരുന്നു. അവനെ അനുഗമിക്കുന്നവർ ഒരു വലിയ വില കൊടുക്കേണ്ടതുണ്ട് എന്ന് കർത്താവ് വ്യക്തമാക്കി. തന്നെ താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് തന്നെ അനുഗമിക്കട്ടെ. ഇന്ന് തേനൂറുന്ന വാക്കുകളാണ് എല്ലാവരും കേൾക്കുവാൻ ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങൾ ദൈവത്തിന് കൊടുത്താൽ ദൈവം നൂറുമടങ്ങ് അനുഗ്രഹിക്കും, ദൈവഭാഗത്ത് വന്നാൽ പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നിത്യാദി പ്രസ്താവനകൾ സത്യത്തിന് വിരുദ്ധമായല്ലേ നാം കേൾക്കാറുള്ളത്? നിങ്ങൾ കർത്താവിനായി ഇറങ്ങിയാൽ പഴിയുണ്ട്, ദുഷിയുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, കഷ്ടപ്പെടണമെന്നൊക്കെ പറഞ്ഞാൽ ആരാണിന്ന് വരുന്നത്? സുവിശേഷ വേലയ്ക്ക് വേണ്ടി ത്യാഗപൂർവമായി കൊടുക്കുവാൻ പറഞ്ഞാലോ? പട്ടിണി കിടന്നാണെങ്കിലും സുവിശേഷ വേലയെ സഹായിക്കണമെന്ന് പറഞ്ഞാലത്തെ പ്രതികരണം എപ്രകാരമായിരിക്കും? ഏതായാലും എസ്തർ അതിനെ നല്ല മനോഭാവത്തോടെ കൈക്കൊണ്ടു എന്നത് ചിന്തിപ്പിക്കുന്ന കാര്യമാണ്. ആര് മുഷിഞ്ഞാലും ആർക്ക് മുറിവേറ്റാലും നശിച്ചു പോകുന്നൊരു ജനത്തെ കാണുമ്പോൾ ഓരോ ദൈവവൈതലിനും ഇതുപോലെ കർക്കശമായ നിലപാട് മാത്രമേ എടുക്കുവാൻ സാധിക്കൂ. നമ്മോടും ദൈവത്തിന്റെ ആത്മാവ് ഇത് തന്നെയാണ് പറയുന്നത്. നാം ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ നാം നമ്മുടെ അവസരങ്ങളെ ഉപയോഗിക്കാതിരുന്നാൽ അത് നമ്മോട് ചോദിക്കും. സത്യമറിഞ്ഞവർ അത് അറിയിക്കാതിരുന്നാൽ അറിയാത്തവർ എങ്ങനെ അറിയും? നമ്മുടെ ജീവനെ വകവയ്ക്കാതെ പോലും നാം നശിച്ചു പോകുന്ന നമ്മുടെ സഹോദരവർഗത്തിനു വേണ്ടി പ്രവർത്തിക്കണം. ഉപാധികൾ പറഞ്ഞു മാറിയിരിക്കാതെ ഉള്ള സമയം പ്രയോജനപ്പെടുത്തുക. 15 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, അതിന് എസ്തർ മൊർദെക്കായിയോട് മറുപടി പറയാൻ കൽപ്പിച്ചത്, നീ ചെന്ന് ശൂശനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചുകൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്കുവേണ്ടി ഉപവസിപ്പിൻ. ഞാനും എന്റെ ബാല്യക്കാരത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിന്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. അങ്ങനെ മൊർദെക്കായി ചെന്ന് എസ്തേർ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തു. ശ്രേഷ്ഠയായ ഒരു സ്ത്രീയുടെ വാക്കുകളാണിവ. പട്ടണത്തിലുള്ള യഹൂദന്മാരെ മുഴുവനും ഒരുമിച്ചുകൂട്ടി ഉപവസിക്കുവാൻ അവൾ മൊർദെക്കായിയോട് പറഞ്ഞു. അവളും അവളുടെ ദാസിമാരും അങ്ങനെ തന്നെ ചെയ്യും. അവൾ സഹായം അഭ്യർത്ഥിച്ച് രാജസന്നിധിയിലേക്ക് പോകും. ആവശ്യമെങ്കിൽ തന്റെ ജനത്തിനുവേണ്ടി മരിക്കുവാനും അവൾ തയ്യാറാണ്. വീണ്ടും ഇവിടെ ശ്രദ്ധിച്ചോ, പ്രാർത്ഥനയെക്കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് അവൾ പ്രാർത്ഥിച്ചില്ല? അവൾ ദൈവഹിതത്തിന് വെളിയിലായിരുന്നതാണ് അതിന്റെ കാരണം. എന്തുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാർ പ്രാർത്ഥിച്ചില്ല? അവരും ദൈവഹിതത്തിന് വെളിയിൽ ആയിരുന്നു. രാജസന്നിധിയിലേക്ക് പോകുവാനുള്ള എസ്തേറിന്റെ തീരുമാനം വളരെയേറെ ധൈര്യത്തെ കാണിക്കുന്നതാണ്. തന്റെ ജനത്തിനുവേണ്ടി ജീവൻ നൽകാൻ കൂടി തയ്യാറായ സ്ത്രീരത്നമായിരുന്നു അവൾ. എന്നാൽ പ്രിയരെ, ശ്രേഷ്ഠനായ വേറൊരാൾ കൂടിയുണ്ട്. അവൻ സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് താണലോകത്തിലേക്ക് വന്ന് തന്റെ മേൽ മനുഷ്യ ജഡമെടുത്തു. ഞാൻ മരിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ എന്നവൻ പറഞ്ഞില്ല. അവൻ പറഞ്ഞത് തന്റെ ജീവനെ അനേകർക്കുവേണ്ടി മറുവിലയായി നൽകുവാനാണ് താൻ വന്നത് എന്നത്രേ. മനുഷ്യവർഗത്തിനുവേണ്ടി സകലവും വെടിയുവാൻ തയ്യാറായ ക്രിസ്തുയേശു അവിടുന്ന് മനുഷ്യനെ സ്നേഹിക്കുന്നു. ഇന്ന് ആ ക്രിസ്തുവിൽ ആശ്രയമർപ്പിച്ച് ജീവിതം ധന്യമാക്കുവാൻ താങ്കൾക്ക് സാധിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് അതിമഹത്തായ പാഠങ്ങൾ വീണ്ടും ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം. അനുസരിക്കുവാൻ ഞങ്ങളെ നിസ്സഹായിക്കണമേ. കേട്ട് മറക്കുവാനല്ല, അങ്ങയോടുള്ള അനുസരണം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചാൽ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐ ഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
സ്തോത്രം, സ്തോത്രം, പ്രിയേഗാ നിനക്കു സ്തോത്രം, സ്തോത്രം എന്നെന്നേക്കും. സ്തോത്രം, സ്തോത്രം, പ്രിയേഗാ നിനക്കു സ്തോത്രം, സ്തോത്രം എന്നെന്നേക്കും.
സ്നേഹം എന്ന്
സ്തോത്രം പ്രിയേ നിനക്കു സ്തോത്രം സ്തോത്രം എന്ന്